2024 ഒക്ടോബർ 27 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ ഒന്നാം പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. നീതിയുടെ ദേവരൂപം. എം ബി പ്രദീപ് കുമാർ എഴുതുന്നു. കണ്ണുകൾ മൂടിക്കെട്ടാതെ കയ്യിൽ ഭരണഘടനാ ഗ്രന്ഥവുമായി നൃത്തവേഷത്തിലുള്ള ഭാരതീയ നീതിദേവത രൂപം സുപ്രീംകോടതി വളപ്പിലെ അതീവ സുരക്ഷാ മേഖലയിലെ ഒരു കെട്ടിട ചുവരിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേയുണ്ട്. നീതിയുടെ നേത്രങ്ങൾ അടഞ്ഞിരിക്കണോ തുറന്നിരിക്കണോ? കയ്യിലെ തുലാസിന്റെ തട്ടുകളിൽ നീതി വ്യത്യാസമില്ലെന്ന് കണ്ണുകൾ തുറന്നു തന്നെ നീതിദേവത ഉറപ്പാക്കേണ്ടതല്ലേ? സുപ്രീംകോടതി ജഡ്ജസ് ലൈബ്രറിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കണ്ണടച്ച നീതിദേവതാ ശില്പം കൊളോണിയൽ കാലത്തിന്റെ ശേഷിപ്പെന്ന് വിലയിരുത്തി അതിനെ കണ്ണുകൾ തുറന്നു വെച്ച ഭാരതീയ ശില്പമാക്കിയത് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിന്റെ നിർദ്ദേശപ്രകാരമാണ്. അതനുസരിച്ച് ഡൽഹിയിലെ ശില്പി മുരളി ഗോസ്വാമി രൂപകൽപ്പന ചെയ്ത 6 അടി ഉയരമുള്ള പുതിയ വെങ്കല പ്രതിമ ജഡ്ജസ് ലൈബ്രറിയിൽ സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ സുപ്രീംകോടതി വളപ്പിൽ കടുത്ത പ്രവേശന നിയന്ത്രണമുള്ള മേഖലയിലെ ഒരു കെട്ടിടത്തിലെ ചുവർ ചിത്രത്തിൽ എത്രയോ വർഷമായി കയ്യിൽ ഭരണഘടനയും നീതിയിലേക്ക് തുറന്നുപിടിച്ച കണ്ണുകളുമായി ഭാരതീയ വേഷത്തിൽ നീതിദേവത നിൽപ്പുണ്ട്. ജഡ്ജിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരും ഒഴികെ മറ്റാർക്കും പ്രത്യേക അനുമതി കൂടാതെ കടക്കാനാവാത്ത മേഖലയിലെ ചുവർ ചിത്രത്തെക്കുറിച്ച് അധികം ആർക്കും അറിയില്ലെന്ന് മാത്രം. ചുവർ ചിത്രത്തിന്റെ ഇടതുഭാഗത്ത് മഹാത്മാഗാന്ധിയും മധ്യഭാഗത്ത് അശോക ചക്രവും വലതുഭാഗത്ത് നീതിദേവതയും. കണ്ണുകൾ തുറന്ന് ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തവേഷത്തിലാണ് ഈ നീതിദേവതാ രൂപം. വലതുകൈയിൽ ത്രാസുമായി തല വലത്തേക്ക് തിരിച്ച് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ ത്രാസിലേക്ക് ഉറ്റുനോക്കിയാണ് ദേവതയുടെ നിൽപ്പ്. ഇടതുകൈയിൽ പുസ്തകം. ഇന്ത്യൻ ഭരണഘടനയാണെന്ന് കരുതാം. ദേശീയ പുഷ്പമായ താമരപ്പൂവിന് മുകളിലാണ് നീതിദേവതയുടെ നിൽപ്പ്. തുറന്നു പിടിച്ച കണ്ണുകൾ. കണ്ണുകൾ മൂടിക്കെട്ടിയ പതിവ് നീതിദേവതാ ശില്പത്തിന് പകരം കണ്ണുകൾ തുറന്നും കയ്യിൽ ഖഡ്ഗത്തിന് പകരം ഭരണഘടന പിടിച്ചിട്ടുമുള്ള ഭാരതീയ നീതിദേവതയെ സുപ്രീംകോടതിയിൽ സ്ഥാപിച്ചതോടെ നീതിദേവതാ സങ്കല്പം തന്നെ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കൊളോണിയൽ കാലത്ത് പാശ്ചാത്യ സാമ്രാജ്യത്തിന്റെ അടയാളമായിരുന്നു നീതിദേവത. നിഷ്പക്ഷമെന്ന് അവകാശപ്പെടുമ്പോഴും പ്രായോഗിക തലത്തിൽ കൊളോണിയൽ ശക്തികൾക്ക് വിധേയപ്പെട്ടാണ് അന്നത്തെ നീതിന്യായ സംവിധാനം പ്രവർത്തിച്ചിരുന്നതെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. നീതിയുടെ ആകാശത്ത് തലയുയർത്തി നിൽക്കുന്ന ദേവത. നീതിദേവത ശില്പങ്ങളിൽ ലോകത്ത് പല രാഷ്ട്രങ്ങളിലും പല രൂപങ്ങളിലുമുണ്ട്. നീതിയുടെ ചിഹ്നങ്ങളാണ് നീതിദേവത വഹിക്കുന്നത്. ത്രാസും വാളും കണ്ണിലെ കെട്ടും മിക്കയിടത്തും കാണാം. എന്നാൽ ലണ്ടനിലെ ഓൾഡ് ബെയിലി കോർട്ട് ഹൌസിലെ ഉൾപ്പെടെ ലോകത്തിലെ പല കോടതികളിലെയും ശില്പങ്ങളിലും കണ്ണുകൾ തുണികൊണ്ട് മൂടിക്കെട്ടിയ നിലയിലല്ല എന്നതും ശ്രദ്ധേയമാണ്. നാശത്തിന്റെ വക്കിലായ ഇത്തരം പെയിന്റിങ്ങുകളും ശില്പങ്ങളും സംരക്ഷിക്കുന്ന നടപടികൾ അമേരിക്കയിലും ബ്രിട്ടനിലും അടക്കം പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. ശില്പത്തിലെ നീതിമുദ്രകളുടെ അർത്ഥവും വ്യാഖ്യാനവും ഇങ്ങനെ. ത്രാസ്, തിന്മയിൽ നിന്ന് നന്മയെ അളന്നു നോക്കാൻ. ഇരുവശത്തെയും തെളിവുകൾ അളന്നു നോക്കി ന്യായം വിധിക്കുന്നു. സാധാരണയായി ത്രാസ് നീതിദേവതയുടെ ഇടതുകൈയിൽ. വാള്, സാധാരണയായി വലതുകൈയിൽ. നീതി നടപ്പാക്കുന്നതിന്റെയും നിരപരാധിയെ സംരക്ഷിക്കുന്നുവെന്നതിന്റെയും പ്രതീകം. കണ്ണിൽ കെട്ട്. 16-ാം നൂറ്റാണ്ടിലാണ് നീതിദേവതയ്ക്ക് കണ്ണിൽ കെട്ടുവന്നത്. നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത പോർക്കും എന്നതായിരുന്നു തുടക്കത്തിലെ ആശയം. എന്നാൽ 17-18 നൂറ്റാണ്ടുകളിൽ ചിന്തകരായ വോൾട്ടയർ, ജോൺ ലോകെ തുടങ്ങിയവർ പക്ഷാഭേദമോ ഭയമോ ഇല്ലാതെ നീതി നടപ്പാക്കണമെന്ന് വാദിച്ചു. ഇതോടെ ഈ പ്രതീകത്തിന്റെ അർത്ഥത്തിന് കാതലായ മാറ്റം വരികയും ചെയ്തു. അധികാരം, സമ്പത്ത് അല്ലെങ്കിൽ പദവി എന്നിവയിൽ നീതി അന്തമായിരിക്കണമെന്ന ആശയമായി അത് മാറി. ഹൈക്കോടതി നീതിരൂപങ്ങൾ. പാശ്ചാത്യ സ്വാധീനങ്ങളുടെയും പ്രാദേശിക സവിശേഷതകളുടെയും മിശ്രിതമാണ് രാജ്യത്തെ പല ഹൈക്കോടതികളുടെയും നീതിദേവതാ രൂപങ്ങൾ. ബോംബെ ഹൈക്കോടതി കെട്ടിടത്തിന് മുകൾ ഭാഗത്ത് കോണാകൃതിയിലെ ഗോപുരത്തിൽ കാണുന്നത് നീതിദേവതയാണോ ദേവനാണോ എന്നത് അവ്യക്തമാണ്. 1872 നിർമ്മാണം പൂർത്തിയാക്കിയ കൽക്കട്ട ഹൈക്കോടതി മന്ദിരത്തിൽ വാസ്തുവിദ്യയുടെ ഭാഗമായി തന്നെ നീതിദേവതയുടെ വിവിധ രൂപങ്ങളുണ്ട്. ചിലയിടത്ത് കണ്ണു കെട്ടിയ നിലയിലും ചിലത് കണ്ണുകൾ തുറന്ന നിലയിലും ഒരേ കെട്ടിടത്തിൽ തന്നെ ഇത്തരം വൈരുദ്ധ്യങ്ങളുള്ളത് നീതിയുടെ ആശയത്തെ ദൃശ്യപരമായി വ്യാഖ്യാനിക്കുന്നതിന്റെ സാധ്യതകളെയാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തെ പോരാട്ടങ്ങൾ ഏറെയും നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ്. ചരിത്രാതീത കാലം മുതൽ അത് അങ്ങനെ തന്നെ. നീതിദേവതാ സങ്കല്പത്തിന്റെ ഉൽപ്പത്തിക്കും പരിണാമത്തിനും പിന്നിൽ സമ്പന്നമായ ചരിത്രമുണ്ട്. നീതിയുടെയും സമത്വത്തിന്റെയും പ്രതീകമാണത്. ഈജിപ്ത്, ഗ്രീസ്, റോം എന്നിവിടങ്ങളിൽ സംസ്കാരത്തിന്റെ അനിഷേധ്യ ഘടകമായിരുന്നു. സത്യം, നീതി, ക്രമം എന്നിവയാണ് നീതിദേവതാ രൂപം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നിൽക്കുന്നതും ഇരിക്കുന്നതുമായുള്ള നീതിദേവതാ ശില്പങ്ങളിൽ പുരാതന റോമിലെ വസ്ത്രമായ ടോഗയാണ് സാധാരണയായി ധരിച്ചു കാണുന്നത്. നഗ്നപാതയായിട്ടുള്ള ശില്പങ്ങളുമുണ്ട്. പല പ്രാചീന റോമൻ നാണയങ്ങളിലെയും നീതിദേവതയുടെ രൂപത്തിൽ ത്രാസും വാളുമുണ്ടെങ്കിലും കണ്ണിൽ കെട്ടില്ല. 16-ാം നൂറ്റാണ്ട് മുതലാണ് കണ്ണിലെ കെട്ടോടുകൂടിയ നീതിദേവതാ രൂപം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. ജസ്റ്റീഷ്യ ആദ്യ നീതിദേവത. പുരാതന റോമൻ ഇതിഹാസത്തിലെ ജസ്റ്റീഷ്യ എന്ന ദേവതയാണ് നീതിദേവതാ സങ്കല്പത്തിലെ ആദ്യ രൂപം. ആദ്യ റോമൻ ചക്രവർത്തിയായ അഗസ്റ്റസ് ആണ് ജസ്റ്റീഷ്യയെ നീതിദേവതയായി ആരാധിച്ചു തുടങ്ങിയത്. റോമൻകാർ ജസ്റ്റീഷ്യയെ നീതിദേവതയായി അംഗീകരിച്ച് ആരാധിച്ചു തുടങ്ങുകയും ചെയ്തു. മധ്യകാലഘട്ടത്തിൽ കണ്ണിൽ കെട്ടില്ലാത്ത നീതിദേവതാ ശില്പങ്ങളായിരുന്നു പതിവെങ്കിലും നവോത്ഥാന കാലത്ത് ദേവതയുടെ കണ്ണിൽ കെട്ടുവന്നു. ലോകത്തേറെ അംഗീകരിക്കപ്പെട്ടത് ജസ്റ്റീഷ്യ എന്ന നീതിദേവതാ രൂപമാണ്. നീതിന്യായ സംവിധാനത്തിന്റെ ധാർമ്മികതയാണ് ജസ്റ്റീഷ്യ പ്രതിനിധാനം ചെയ്യുന്നത്. നീതിന്യായ വ്യവസ്ഥയിലെ ധാർമ്മിക ശക്തിയുടെ പ്രതീകമായി ഭരണാധികാരികൾ അതിനെ കണ്ടു തുടങ്ങുകയും ചെയ്തു. ഈജിപ്ഷ്യൻ വിശ്വാസമനുസരിച്ച് നീതിയുടെ ദേവത മാത് ആണ്. സത്യം, സന്തുലിതാവസ്ഥ, പ്രാപഞ്ചിക ക്രമം എന്നിവയുടെ ദേവതയായി മാതിനെ അവർ കണ്ടു. 2300 BC കാലഘട്ടം മുതൽ ആരാധിക്കപ്പെടുന്ന മാത് ദേവതയുടെ ശിരോവസ്ത്രത്തിൽ ഒട്ടകപക്ഷിയുടെ തൂവലുകളായിരുന്നു. സത്യത്തിന്റെ തൂവൽ എന്നാണത്രേ ഇവ അറിയപ്പെട്ടിരുന്നത്. പുരാതന ഗ്രീക്കുകാരുടെ നീതിദേവന തെമിസ് ആണ്. തെമിസ് എന്ന വാക്കിന് നീതി ഉറപ്പാക്കുന്ന ദൈവിക നിയമം എന്നാണ് അർത്ഥം. കയ്യിൽ ത്രാസ്, വാള്, സമൃദ്ധിയെ സൂചിപ്പിക്കാൻ ആടിന്റെ കൊമ്പ് എന്നിവയുടെ തെമിസ് ദേവതയുടെ രൂപത്തിലുണ്ടെങ്കിലും കണ്ണുകളിൽ കെട്ടില്ല. നീതി അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അന്തമല്ലെന്ന് സൂചിപ്പിക്കാനാണിത്. നീതി ദേവതമാരെ പോലെ പുരാണങ്ങളിൽ അനീതിക്കുമുണ്ട് ദേവന്മാരും ദേവതകളും. ഗ്രീക്ക് പുരാണങ്ങളിൽ അഡീസിയ എന്നും അഡീക്കിയ എന്നുമാണ് അനീതിയുടെ ദേവതയുടെ പേര്. ശരീരത്തിൽ ടാറ്റു കുത്തിയ അഡീസിയയുടെ പെയിന്റിങ്ങുകളുമുണ്ട്. നായ്ക്കി ദേവി, ഇന്ത്യൻ നീതി ദേവതയെ നായ്ക്കി ദേവി എന്നാണ് സുപ്രീം കോടതി വൃത്തങ്ങൾ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ പുരാണങ്ങളിലും വിശ്വാസങ്ങളിലും ദുർഗാദേവി, ചെലപ്പതികാരത്തിലെ കണ്ണകി എന്നിവർ നീതിയുടെ രൂപമാണ്. ധർമ്മരാജനെന്നും യമരാജനെന്നും വിളിക്കുന്ന കാലനെ മരണത്തിനൊപ്പം നീതിയുടെ ദേവനായി സങ്കല്പിക്കുന്നുണ്ട്. നീതിയുടെ കണ്ണിലെ കെട്ടഴിച്ചു, ഇനി തുറന്ന കണ്ണുകൾ. നിയമം അന്തമല്ലെന്ന സന്ദേശം നൽകാനാണിത്. ജുഡീഷ്യൽ നടപടികളുടെ സുതാര്യത ഉറപ്പാക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. അധികാരം, സമ്പത്ത് തുടങ്ങിയവയൊന്നും പരിഗണിക്കാതെ സമഭാവനയോടെ നീതി നടപ്പാക്കുന്നു എന്ന സന്ദേശമായിരുന്നു കൊളോണിയൽ കാലത്തെ കണ്ണുകെട്ടൽ. ത്രാസ് വലതുകൈയിൽ, ഇടതുകൈയിൽ വാളിനു പകരം ഇന്ത്യൻ ഭരണഘടന നീതിയുടെ വേഗത്തിൽ എന്നതിന്റെ പ്രതീകമായിരുന്നു തുടക്കകാലത്ത് വാൾ. കൊളോണിയൽ കാലത്ത് അനീതിക്ക് ശിക്ഷ എന്നതിന്റെ അടയാളമായി, എന്നാൽ ഭരണഘടന പ്രകാരം നീതി ഉറപ്പാക്കുന്നുവെന്ന് വാഗ്ദാനം ചെയ്യുന്നതാണ് പുതിയ മാറ്റം. ഭരണഘടന പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്നു, ജനാധിപത്യ തത്വങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും ഊന്നൽ നൽകുന്നു. ഗൗണില്ല, പകരം ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായ സാരി, ഒപ്പം ആഭരണങ്ങളും. കേന്ദ്ര സർക്കാർ പുതിയ ഭാരതീയ നീതി ദേവതാ ശില്പത്തെ പ്രകീർത്തിക്കുകയും ആധുനിക സങ്കല്പത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ ചില പ്രതിപക്ഷ പാർട്ടികൾ എതിർപ്പുമായി രംഗത്തുണ്ട്. രാഷ്ട്രീയ അജണ്ടയാണെന്ന് ആണ് ആരോപണം. ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജുവിനെ പോലെ പല മുൻ സുപ്രീംകോടതി ജഡ്ജിമാരും വിമർശകരുടെ കൂട്ടത്തിലുണ്ട്.